الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. أما بعد، സഹോദരങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രമാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ബദറിന് ശേഷം നടന്ന സുപ്രധാനമായ യുദ്ധങ്ങളിൽ ഒന്ന്. ആ ഗണത്തിൽ നമ്മൾ എണ്ണിയാൽ ഇസ്ലാമിന്റെ രണ്ടാമത്തെ യുദ്ധമെന്ന് പറയാവുന്ന ഒന്നാണ് ഉഹദ്. മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ പരീക്ഷണമായിക്കൊണ്ട് പല നഷ്ടങ്ങളും നേരിട്ട മഹാന്മാരായ സഹാബിമാർ പലരും, 70 സഹാബിമാർ കൊല്ലപ്പെട്ട, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ പരിക്കേറ്റ, അവിടുത്തെ മുഖത്തുകൂടെ രക്തം വാർന്നൊഴുകിയ, നബിയുടെ മനോഹരമായ മുൻപല്ലുകൾ പൊട്ടിപ്പോയ, അവിടുത്തെ മുഖത്തുകൂടെ ആ തലയിൽ ധരിച്ചിരുന്ന പടച്ചട്ടയുടെ അതിന്റെ ഒരു ഭാഗം കവിളിലൂടെ കയറിയിറങ്ങിയ മുസ്ലിമീങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായ യുദ്ധമാണ് ഉഹദ്. അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഈ ലോകത്ത് അള്ളാഹു ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എന്നും കായികമായ വിജയം നൽകുകയില്ല, മറിച്ച് അത് ചിലപ്പോൾ ലഭിക്കും, ചിലപ്പോൾ ലഭിക്കുകയില്ല. വിജയമെന്നത് രണ്ട് രൂപത്തിനാണ്. ഒന്ന് ബിൽ ഇൽമി വൽ ബുർഹാൻ, രണ്ട് ബിസ്സൈഫി വസ്സിനാൻ, അറിവുകൊണ്ടുള്ള തെളിവുകൊണ്ടുള്ള വിജയമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ആയുധം കൊണ്ടുള്ള വിജയമാണ്. ഇതിലാദ്യം പറഞ്ഞ വിജയം അറിവുകൊണ്ട് തെളിവുകൊണ്ടുള്ള വിജയം, അത് എന്നും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമാണ്. അതാണ് ആയുധം കൊണ്ടുള്ള യുദ്ധത്തെക്കാൾ, അതുകൊണ്ടുള്ള പോരാട്ടത്തെക്കാൾ മുൻതൂക്കവും അതിനാണ്. കാരണം അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് മുൻപേ ഇസ്ലാമിന്റെ സന്ദേശം, ഇസ്ലാമിന്റെ അറിവും ഇസ്ലാമിന്റെ തെളിവും എത്തിച്ചു കൊടുക്കുന്നത്. മറ്റൊരു നിലക്ക് പറഞ്ഞാൽ ആ പോരാട്ടം, തെളിവുകൊണ്ടുള്ള പോരാട്ടം, അറിവുകൊണ്ടുള്ള പോരാട്ടം എല്ലാ കാലത്തും ഉള്ളതാണ്, ഏത് സമയത്തും ഉള്ളതാണ്. അത് കുഫ്ഫാറുകളോട് ഇസ്ലാമിന്റെ പ്രകടമായ രൂപത്തിൽ ഇസ്ലാമിനോട് ശത്രുത വെച്ചവരോട് മാത്രമല്ല, മറിച്ച് ഇസ്ലാമിന്റെ ഉള്ളിലുള്ള, ഇസ്ലാമിന്റെ പേര് പുറമേക്ക് പറയുന്ന, ഇസ്ലാമിന്റെ അകത്താണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന മുനാഫിഖുകളോടും കൂടി ഉള്ളതാണ് അറിവുകൊണ്ടുള്ള തെളിവുകൊണ്ടുള്ള ജിഹാദ് പോരാട്ടം എന്ന് പറയുന്നു. രണ്ടാമത്തേതാകട്ടെ, അതിന് ധാരാളം നിബന്ധനകളുണ്ട്. ആ യുദ്ധം, അതിന് അതിലൂടെയുള്ള വിജയം അള്ളാഹു എല്ലാ കാലത്തും നൽകുകയുമില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ വിജയം കൂടി എല്ലാ കാലത്തും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമായിരുന്നുവെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ദുനിയാവിൽ പിന്നെ ഈ ദീനിലല്ലാതെ ഒരാളും ബാക്കിയുണ്ടാവില്ല, എല്ലാവരും ഈ ദീനിൽ തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലം മാത്രം ഉദാഹരണമായി നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എതിരിൽ ആരൊക്കെയാണ് ലോകത്തുള്ളത്? എത്രയോ ഭരണകൂടങ്ങൾ, എത്രയോ വലിയ സൈനിക ബലമുള്ള ഭരണകൂടങ്ങൾ, എത്രയോ മാധ്യമങ്ങൾ, ഒരുപാട് സമ്പത്തുള്ള വലിയ വലിയ സാമ്പത്തിക അടിത്തറയുള്ള വലിയ വലിയ കക്ഷികൾ അള്ളാഹുവിന്റെ മാർഗത്തിനെതിരിൽ റബ്ബിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ ദിനേന എന്നോണം വലിയ പണം ചെലവഴിക്കുന്നവർ, മീഡിയയും സോഷ്യൽ മീഡിയയും ഒക്കെ ഇതൊക്കെ നിലനിൽക്കുന്ന മുസ്ലിമീങ്ങൾ പലയിടത്തും പീഡിപ്പിക്കപ്പെടുന്ന പ്രയാസപ്പെടുന്ന കാലമാണ്. എന്നിട്ടും മുസ്ലിമീങ്ങളുടെ സ്ഥിതി നോക്കുന്നെങ്കിൽ, ഇസ്ലാമിന്റെ സ്ഥിതി നോക്കുന്നു, മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സകാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഇസ്ലാമിലേക്ക് ദിനേന എന്ന് നമ്മൾ ആളുകൾ കടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം അത് സ്ത്രീകൾക്കെതിരിലാണ്, സ്ത്രീകളെ അടിച്ചമർത്തുന്ന ദീനാണ്. പക്ഷേ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഏതേത് കണക്കുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിക്കോളൂ, ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അന്വേഷിച്ചോളൂ. മുസ്ലിമീങ്ങൾ പുറത്തുവിടുന്ന കണക്കുകളല്ല, അല്ലാത്ത പുറത്തുള്ള ഇത് ഒരുപാട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ, നിർമ്മിത ബുദ്ധി ഇതൊക്കെ വികസിച്ചു വന്ന കാലത്ത് നിങ്ങൾ നോക്കിക്കോളൂ, എവിടെ വേണമെങ്കിലും പരിശോധിച്ചു നോക്കിക്കോളൂ. ആരാണ് ഇസ്ലാമിലേക്ക് കൂടുതൽ വരുന്നത്? സ്ത്രീകളാണ്. പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് അള്ളാഹുവിന്റെ ദീനിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ദുനിയാവിൽ പല നഷ്ടങ്ങൾ അവർ മുന്നിൽ കാണുന്നു, അല്ല ശാരീരികമായി ഉപദ്രവിക്കപ്പെടുന്നു, അഭിമാനം അതുപോലെ സമ്പത്ത് ഇതിലെല്ലാം നഷ്ടം നേരിടേണ്ടി വരുന്നു. എന്നിട്ടും ഈ ദീൻ മതി എന്ന് പറഞ്ഞ് മുറുകെ പിടിക്കാൻ ഈ കാലത്ത് എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഈ ദീനിന് ഭൗതികമായ വിജയം കൂടി, സായുധമായ വിജയം കൂടി എല്ലാ കാലത്തും ഈ ദീനായിരുന്നുവെങ്കിൽ, ഇങ്ങനെയുള്ള പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഒന്നും മുസ്ലിമീങ്ങൾക്ക് ഭൂമിയിൽ ഇല്ലെങ്കിൽ ഈ ദീനിലല്ലാതെ പുറത്തൊരു മനുഷ്യനുണ്ടാവില്ല എന്നാണ് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല, അള്ളാഹു പരീക്ഷണം അത് ഏർപ്പെടുത്തിയിരിക്കുന്നു. റബ്ബു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും. ഇത് ഔഹദുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്തുകളിൽ ഒന്നാണ്. ما كان الله ليذر المؤمنين على ما انتم عليه حتى يميز الخبيث من الطيب سوره ال عمران ايه ആണല്ലോ. ما كان الله ليذر المؤمنين മുഅ്മിനുകളെ അല്ലാഹു വിടുകയില്ല, അവരുള്ള അതേ സ്ഥിതിയിൽ അല്ലാഹു വിടുകയില്ല. حتى يميز الخبيث من الطيب, طيبിൽ നിന്ന് നല്ലതിൽ നിന്ന് ചീത്തയെ കെട്ടതിനെ വേർതിരിക്കാതെ അല്ലാഹു വിടുകയില്ല. നോക്കൂ നിങ്ങൾ തഫ്സീറുകൾ നമുക്ക് കാണാം, ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീറിലും മറ്റും നമുക്ക് കാണാം. ലബുദ്ദ അയഖിദ സബബൻ മിനൽ മിഹ്ന യൻജഹു ഫീഹി വലിയുഹു വയഫ്തദിഹു ഫീഹി അദുവുഹു യുഅറഫു ബിഹിൽ മുഅ്മിനു സാബിർ വൽ മുനാഫിഖുൽ ഫാജിർ. പരീക്ഷണം ഉണ്ടാവുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. അതിൽ അള്ളാഹുവിന്റെ വലി, അള്ളാഹുവിന്റെ മിത്രം വിജയിക്കും, അള്ളാഹുവിന്റെ ശത്രു പരാജയപ്പെടും. സത്യസന്ധതയുള്ള ഉള്ളിലും പുറത്തും ദീനുള്ള മുഅ്മിൻ വേർതിരിയും. വൽ മുനാഫിഖുൽ ഫാജിർ, വൃത്തികെട്ട മുനാഫിഖ് അവന്റെ തൊലിയുരിക്കപ്പെടും, അവന്റെ യഥാർത്ഥ സ്ഥിതി പുറത്തു വരും. ഇതാണ് പരീക്ഷണങ്ങളുടെ താല്പര്യങ്ങളിലൊന്ന്. അങ്ങനെ ഒരു പരീക്ഷണമായിരുന്നു ഉഹദ്. അതിൽ ധാരാളം ഗുണപാഠങ്ങളുണ്ട്. അലിമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മനോഹരമായ സാദുൽ മആദ് ഫി ഹദി ഖൈറുൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ ഉഹദിൽ നിന്ന് ലഭിക്കുന്ന ധാരാളം ഗുണപാഠങ്ങൾ വിവരിച്ചത് കാണാം. ഉഹദിന്റെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് അവസാനം പറയാവുന്നത്. മനോഹരമായ ഗുണപാഠങ്ങൾ. അങ്ങനെ മുസ്ലിമീങ്ങൾ പരീക്ഷിക്കപ്പെട്ട ഈ യുദ്ധം ഉഹദ്, അത് നടക്കുന്നത് ഹിജ്റ മൂന്നാം വർഷം ശവ്വാൽ മാസത്തിലാണ്, ശവ്വാലിന്റെ പകുതിയിലാണ്. നോക്കണം, ബദർ ഉണ്ടായതിന് നേരെ ഒരു വർഷം കഴിയുകയാണ്. ബദർ ഹിജ്റ രണ്ടാം വർഷം ഏത് മാസത്തിലാണ്? റമദാനിലാണ്. ബാറക്കല്ലാഹു ഫീക്കും. അടുത്ത വർഷം ഹിജ്റ മൂന്നാം വർഷം ശവ്വാലിൽ അതാ ഉഹദ് ഉണ്ടാവുകയാണ്. ഈ യുദ്ധം ബദറിന്റെ പരാജയത്തിൽ പകപൂണ്ട മുശ്രിക്കുകൾ അവരുണ്ടാക്കി തീർത്ത യുദ്ധമാണ്. ബദറിൽ അവർക്ക് വലിയ നഷ്ടമുണ്ടായി. അവരിലെ പ്രമുഖർ അവരുടെ തലവന്മാർ അവരാണ് കൊല്ലപ്പെട്ടത്. മക്ക അതിന്റെ കരളിന്റെ കഷ്ണങ്ങൾ എടുത്ത് പുറത്തിട്ടു എന്ന് ചില റിവായത്തുകൾ വന്നിട്ടുള്ളതുപോലെ അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെ അടങ്ങുന്ന അവരുടെ തലവന്മാരാണ് കൊല്ലപ്പെട്ടത്. വലിയ നഷ്ടമാണ് അവർക്കുണ്ടായത്. അതുകൊണ്ട് അവരുടെ മക്കളും കൊല്ലപ്പെട്ടവരുടെ മക്കളും ബന്ധുക്കളും ഒക്കെയായ പകമൂച്ച പല ആളുകളുമാണ് ഉഹദിന് പ്രധാനമായും അതിന് കോപ്പുകൂട്ടിയത്. മുഷരിക്കുകളിൽ അബൂജഹലിന്റെ മകൻ ഐക്കരിമ, സഫ്വാൻ ഇബ്ൻ ഉമയ്യ, അബൂ സുഫിയാൻ ഇബ്ൻ ഹർബ്, അബ്ദുല്ലാഹു നബി റബീഅ തുടങ്ങിയവരായിരുന്നു. ഇവരിൽ മുസ്ലിമീങ്ങളായ ആളുകളുണ്ട് പിൽക്കാലത്ത്. ആ കാലത്ത് മുഷരിക്കുകളായിരുന്ന അവരാണ് ഇതിന് കൂടുതൽ ഉന്മേഷത്തോടെ ഉഹദിനു വേണ്ടി കോപ്പുകൂട്ടിയതും ആളുകളെ സംഘടിപ്പിച്ചതുമെല്ലാം. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? യുദ്ധം എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക ചെലവുള്ള ഒരു സംഗതിയാണ്. യുദ്ധം വെറുതെ നടക്കുന്നതല്ല. യുദ്ധം എന്ന് പറയുന്നത് വലിയ സാമ്പത്തികം വേണ്ടി വരുന്ന കാര്യമാണ്. യുദ്ധത്തിനുള്ള സമ്പത്ത് സംഘടിപ്പിക്കാൻ വേണ്ടി അവർ ബദറിൽ നിന്ന് രക്ഷപ്പെട്ട, ബദറുണ്ടാകാൻ കാരണമായത് ഒരു കച്ചവട സംഘത്തെ, സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ നേരിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതാണല്ലോ. പക്ഷെ ആ കച്ചവട സംഘം രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ ധാരാളം ആളുകളുടെ സമ്പത്തുണ്ട്. ഈ സമ്പത്തിന്റെ ആളുകളെ കുറൈശികളിലെ ഈ യുദ്ധത്തിന് കോപ്പുകൂട്ടിയിരുന്ന നേതാക്കന്മാർ പോയി കണ്ടു എന്നാൽ അവർ പോയി കണ്ടിട്ട് ഇവരോട് പറഞ്ഞു, ഇതാ ഈ സമ്പത്തൊക്കെ നമുക്ക് തിരിച്ചു കിട്ടി, എന്നാൽ ഇതിനുവേണ്ടി നമ്മുടെ ഇന്ന നേതാക്കന്മാരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അവരുടെ ചോരക്ക് നമുക്ക് പകരം ചോദിക്കണം എന്ന് പറഞ്ഞ് അവരിലെ പല ഗോത്രങ്ങളിലും കറങ്ങി അവരുടെ പക ഇങ്ങനെ മൂപ്പിച്ച് മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള വിദ്വേഷം ഇളക്കിവിട്ട് ഇവർ യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. ഈ സമ്പത്ത് രക്ഷപ്പെട്ട് കിട്ടിയ യാത്രാസംഘം രക്ഷപ്പെട്ട് കിട്ടിയ ആളുകൾ, അവരുടെ ആരുടെയൊക്കെ സമ്പത്ത് അതിലുണ്ടായിരുന്നു, അവരോട് ഈ യുദ്ധത്തിന് വേണ്ടുന്ന സാമ്പത്തികം അവർ, പണം അവർ സ്വരൂപിച്ചു. അങ്ങനെ യുദ്ധത്തിനു വേണ്ടി അവർ ഒരുങ്ങുകയാണ്. നേരത്തെ യുദ്ധത്തിൽ നഷ്ടങ്ങളുണ്ടായ ബന്ധുക്കളും മറ്റും കൊല്ലപ്പെട്ടവർ അവർക്ക് പകരം കൂട്ടുക എന്നത് അവരുടെ പ്രധാന ലക്ഷ്യമായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളിൽ വച്ച് മുശ്രിക്കുകൾക്ക് വലിയ നഷ്ടമുണ്ടാക്കിയ, യുദ്ധത്തിൽ വല്ലാതെ അതിശക്തമായി പോരാടിയ സഹാബിമാരിൽ ചിലരോട് അവർക്ക് വല്ലാത്ത പകയുണ്ടായിരുന്നു. അവരെ നോട്ടമിട്ടിരുന്നു. അവരിലൊരാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, സയ്യിദു ശുഹദാ, ശുഹദാക്കളുടെ നേതാവ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം മുശ്രിക്കുകൾ കൊല്ലാൻ ഉന്നമിട്ടിരുന്നു. ജുബൈർ ഇബ്നു മുത്തഇം, അദ്ദേഹം പിന്നീട് മുസ്ലിമായിട്ടുണ്ട്, സഹാബിയാണ് റളിയല്ലാഹു അൻഹു, പക്ഷെ അന്ന് മുശ്രിക്കാണ്. ജുബൈർ ഇബ്നു മുത്തഇമിന്റെ പിതൃ സഹോദരൻ തുഅയ്മ ഇബ്നു അദി എന്നു പേരുള്ള ആളെ ഹംസ റളിയല്ലാഹു അൻഹു ആണ് ബദറിൽ കൊന്നത് എന്നത്. അതുകൊണ്ട് ജുബൈർ ഇബ്നു മുത്തഇം വഹ്ഷി എന്നു പേരുള്ള ഒരു അടിമയെ, അയാൾ ഒരു കുന്തം എറിയുന്നതിൽ, ഒരു പ്രത്യേക ആയുധം എറിഞ്ഞ് ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിക്കുന്നതിൽ വലിയ കഴിവുള്ള ആളായിരുന്നു, അവരുടെ അടിമയായിരുന്നു. പക്ഷേ അദ്ദേഹം എറിഞ്ഞാൽ ഉന്നം തെറ്റുക എന്നത് വളരെ അപൂർവമായ സംഭവിക്കുള്ളൂ, ഉന്നം കൃത്യമായിരിക്കും. വഹ്ഷിയെ, അടിമയായിരുന്ന വഹ്ഷിയുടെ അരികിൽ ജുബൈർ ഇബ്നു മുത്തഇം ചെന്ന് പറഞ്ഞു, എന്നാൽ നീയെങ്ങാനും ഉഹദിൽ വന്ന്, നീയെങ്ങാനും യുദ്ധത്തിന് വന്ന് ഹംസയെ കൊന്നാൽ നിന്നെ ഞങ്ങൾ സ്വതന്ത്രനാക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ മുസ്ലിമീങ്ങളിൽ പലരെയും അവർ പ്രത്യേകം നോട്ടമിട്ടിരുന്നു. അങ്ങനെ നോക്കൂ, മുശ്രിക്കുകൾ 1000 പടയാളികളെ സംഘടിപ്പിച്ചു. 1000 പടയാളികൾ, 700 പേർ പടച്ചട്ടാണിഞ്ഞവരായിരുന്നു, 200 കുതിരകൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അതുപോലെ 3000 ഒട്ടകങ്ങൾ അവരുടെ കൈവശമുണ്ടായി. ഈ യുദ്ധത്തിന് അവർ തയ്യാറാക്കി. എന്നിട്ട് ഈ വലിയ സംഘം, ഈ സൈന്യമത മദീന ലക്ഷ്യമാക്കി മുസ്ലിമീങ്ങളോട് പകരം പൊട്ടാൻ വേണ്ടി പുറപ്പെടുകയാണ്. എന്ന് മാത്രമല്ല, പോകുമ്പോൾ അവർ ഈ നേതാക്കന്മാരായ പലരും അവരുടെ ഭാര്യമാരെയും കൂടെ കൂട്ടി എന്നാണ്. അബൂ സുഫിയാനെ പോലെയുള്ള ആളുകൾ അവരുടെ ഭാര്യമാരെ അടക്കം കൂടെ കൂട്ടി. എന്തിനു വേണ്ടിയാണ്? ഇനി പരാജയപ്പെടുക എന്നൊരു സംഗതിയില്ല, വിജയിക്കുക അല്ലെങ്കിൽ മരിച്ചിട്ടല്ലാതെ തിരിച്ചു വരികയില്ല എന്ന വികാരം ഉണ്ടാകാൻ വേണ്ടി അവർ ഈ സ്ത്രീകളെ അടക്കം അവരുടെ നേതാക്കന്മാരിൽ പലരും അവരുടെ ഭാര്യമാരെ കൂടെ കൂട്ടിയിരുന്നു. അവർ യാത്രയിൽ കള്ളുവിളമ്പുകയും എന്നിട്ട് ബദറിൽ കൊല്ലപ്പെട്ടവരുടെ അവരെ കുറിച്ചുള്ള സങ്കടമൊക്കെ പറഞ്ഞ് പാട്ടുപാടുകയും കവിത ചൊല്ലുകയും അങ്ങനെ യുദ്ധത്തിന് ഇവരെ ആവേശം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരങ്ങനെ പോവുകയാണ്. ആ സംഘത്തിന്റെ ആ സൈന്യത്തിന്റെ നേതാവ് അബൂ സുഫിയാനാണ്. അതിൽ കുതിരപ്പടയാളികളുടെ നേതാവ് ഖാലിദ് ഇബ്നുൽ വലീദാണ്. അതുപോലെ ഖാലിദ് ഇബ്നുൽ വലീദിനെ സഹായിക്കാൻ ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ, അബൂ ജഹലിന്റെ മകൻ ഇക്രിമയുമുണ്ട്. മൂന്ന് പേരും പിന്നീട് മുസ്ലിമീങ്ങളായ സഹാബിമാരാണ്, റളിയല്ലാഹു അൻഹു. എന്നാൽ ആ സമയത്ത് അവർ മുശ്രിക്കുകളായിരുന്നു. അവരത് പുറപ്പെടുകയാണ്. ഈ സൈന്യം പുറപ്പെട്ട വിവരം മക്കയിലൊന്നുണ്ടായിരുന്ന, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂറുണ്ടായിരുന്ന, അതിനു മുമ്പേ ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെന്നും ഇസ്ലാം മറച്ചു വെച്ചത് ആണ് എന്നുമാണ് പല റിവായത്തുകളിലും ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ബാസ് ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെടുകയും മോചിപ്പിക്കപ്പെടുകയും ചെയ്ത ആളാണ്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഈ സൈന്യം പുറപ്പെടുന്ന വിവരം, യുദ്ധത്തിന് വരുന്ന വിവരം ഒരു കത്തെഴുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം നേരത്തെ അറിഞ്ഞു, ഇങ്ങനൊരു സൈന്യം മദീനയെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന്. അങ്ങനെ ആ സൈന്യം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞ ശേഷം അവർ മദീനയുടെ അടുത്ത് ഉഹദ് മലയുടെ അപ്പുറത്ത് വന്ന് തമ്പടിക്കുകയും ചെയ്തു. ഈ സൈന്യം മദീനക്ക് അടുത്തെത്തിയപ്പോൾ തന്നെ മദീനയിലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിവരം കിട്ടിയിട്ടുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല മറ്റു പലർക്കും. അതോടെ മദീനയിലെ യഹൂദികളും മുനാഫിക്കുകളും എല്ലാം പേടിപ്പെടുത്തുന്ന ആളുകളെ, അവരുടെ സമാധാനം നശിപ്പിക്കുന്ന ഫിത്നയുടെ വാർത്തകൾ പറയാനും പ്രചരിപ്പിക്കാനും തുടങ്ങി. മനസ്സിലായി? അത് ഈ രൂപത്തിലുള്ള ആളുകളുടെ എപ്പോഴുമുള്ള സ്വഭാവമായിരിക്കും. ഏതെങ്കിലും ഒരു കുഴപ്പം വന്നാൽ അതിനെക്കുറിച്ച് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ആയിരിക്കും, ഇവിടെ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ പലതും പ്രചരിപ്പിക്കുക. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടില്ലേ, എന്ത് അള്ളാഹു പറഞ്ഞത് കാണാം, അവരിലേക്ക് ഒരു അംനിന്റെയോ ഖൗഫിന്റെയോ വാർത്ത എത്തിയാൽ എന്തു ചെയ്യും? കിട്ടിയ ഉടനെ അത് പ്രചരിപ്പിക്കും. അതാ എന്ന് പറയാൻ എന്താണ് അർത്ഥം? പ്രചരിപ്പിക്കുക. ആധുനിക കാലത്ത് റേഡിയോക്ക് എന്ത് പറയും? മിദിയ അല്ലേ. അലിബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മദായ ആകരുത്. ഇത് പറഞ്ഞാൽ കേട്ടതൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ, മുന്നും പിന്നും നോക്കാതെ എല്ലാം പ്രചരിപ്പിക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, സത്യമാണെങ്കിൽ പോലും, വാർത്ത സത്യമാണ് എങ്കിൽ പോലും എല്ലാ വാർത്തയും പ്രചരിപ്പിക്കുന്നതിൽ നന്മയില്ല, എല്ലാ വാർത്തയും പ്രചരിപ്പിക്കുന്നതിൽ ഖൈറില്ല. സത്യമാണെങ്കിൽ പോലും, സത്യമല്ലാത്തതാണെങ്കിലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കഫാ ബിൽ മർഇ കദിബൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരാൾക്ക് കളവായി രേഖപ്പെടുത്തപ്പെടാൻ, കളവായി, കളവാണ് പറഞ്ഞത്, എന്ത് രേഖപ്പെടുത്തപ്പെടാൻ എന്ത് തന്നെ മതി? യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതെല്ലാം അവൻ പ്രചരിപ്പിക്കുക എന്നത് തന്നെ മതി. കേട്ടതൊക്കെ പറഞ്ഞാൽ തന്നെ എന്തായി മാറും? കളനായി മാറും. കേൾക്കുന്ന എല്ലാം പ്രചരിപ്പിക്കുക, അതിൽ സത്യവും കളവും ഉണ്ടാവും. ഇങ്ങനെയാണ് ചില ആളുകൾ, അങ്ങനെ പ്രചരിപ്പിക്കരുത്, തെറ്റാണ്. പ്രത്യേകിച്ച് ഇതാ ഇക്കാലത്ത്, ഈ വ്യാജ വാർത്തകളുടെ കാലത്ത്, ചിലപ്പോ നമ്മുടെ ഫോണിൽ വന്നു കിട്ടും ഒരു വിവരം, അതിന്റെ ചിത്രവും ചിലപ്പോ അതിന്റെ വീഡിയോവും ഒക്കെ ഉണ്ടാവും, പക്ഷെ സംഭവം കളവായിരിക്കും. ഇതാ നമ്മൾ അപ്പുറത്ത് നടന്നത് എന്ന് പറഞ്ഞിട്ടായിരിക്കും വാർത്ത. ചിലപ്പോ ഏതെങ്കിലും കാട്ടിലോ ഏതെങ്കിലും വിദൂര ദേശത്തോ അങ്ങ് ആഫ്രിക്കയിലോ മറ്റോ നടന്ന് സംഭവിക്കും, പക്ഷേ നിന്റെ നാട്ടിലാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കും. ഇതാ ഇന്നലെ നടന്നതാണ്, ചിലപ്പോൾ രണ്ടു കൊല്ലം മുമ്പ് നടന്നിരിക്കും. ഇങ്ങനെ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത വാർത്തകൾ പലതും നമ്മുടെ കയ്യിലെത്തും. വളരെ ശ്രദ്ധിക്കണം, കിട്ടുന്നതെല്ലാം പ്രചരിപ്പിക്കുന്നവരാകരുത്. ഇനി അത് ശരിയാണെങ്കിൽ കൂടി അതിലെ നന്മയും തിന്മയും, ഇത് ഞാൻ പ്രചരിപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചതുകൊണ്ട് നന്മയാണോ ഉണ്ടാവുക, തിന്മയാണോ ഉണ്ടാവുക, ഇത് കേട്ടാൽ ആളുകൾ വെറുതെ പേടിച്ചിട്ട് ബേജാറാവുമോ, അതുകൊണ്ടെന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ, ശ്രദ്ധിക്കണം. അല്ലാതെ പറയും, അല്ലാതെ പറയും ആളുകളുടെ മനോവീര്യം നശിപ്പിക്കുക, മുസ്ലിമുകളാകെ പേടിപ്പെടുത്തുക, അങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നല്ലതാണോ? അല്ല. വൃത്തികെട്ട വാർത്തകൾ അത് പ്രചരിപ്പിക്കുക നല്ലതാണോ? അല്ല. കാരണം വൃത്തികേടുകൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്നാൽ, കേട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സതുകൊണ്ട് ദുഷിക്കും, നമ്മൾ പോലും അറിയാതെ മനസ്സ് ദുഷിക്കും. അള്ളാഹു പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ, വലൗജാഅഹും അംറും മിനൽ അംനി ഔൽ ഖൗഫി അദാഉ ബിഹ്, അവർക്കൊരു നിർഭയത്വത്തിന്റെയോ പേടിക്കേണ്ടതില്ല എന്ന വാർത്തയോ, അല്ലെങ്കിൽ പേടിക്കണമെന്ന വാർത്തയോ, പേടിക്കാനുള്ളതോ പേടിക്കേണ്ടതില്ലാത്തതോ ആയ വാർത്ത വന്നെത്തിയാൽ, അദാഉ ബിഹ്, കിട്ടിയപ്പോൾ, അതാ കിട്ടിയാൽ ഉടനെ അവരതാ അത് പ്രചരിപ്പിക്കുകയായി. എന്താണ് അള്ളാഹു പറഞ്ഞത്? വലൗ റദ്ദൂഹു ഇലർ റസൂലി വ ഇല ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും, അവരത് റസൂലിലേക്കും അവരിൽ നിന്ന് കാര്യങ്ങൾ, അവരിലെ കാര്യങ്ങൾ നോക്കാൻ അവരുടെ കാര്യങ്ങൾ നോക്കുന്ന ഭരണാധികാരികളും പണ്ഡിതന്മാരുമായ ആളുകളിലേക്ക് അവരത് മടക്കിയിരുന്നുവെങ്കിൽ, ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും, അതിലെ നെല്ലും ബദിരുമൊക്കെ വേർതിരിക്കുന്ന ആളുകൾ എന്താണ് ഈ വാർത്തയുടെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുമായിരുന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. തശബ്ബുത്ത് വേണം എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്നത് നമ്മൾ ഉറപ്പുവരുത്തണം. അള്ളാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹൽ ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലതിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. യാ അയ്യുഹൽ ലദീന ആമനു, വ മുഅ്മിനുകളെ, നിങ്ങളിലേക്ക് ഒരു ഫാസിഖ്, ഒരു അള്ളാഹുവിനെ അനുസരിക്കാത്ത ഒരുവൻ വാർത്തയുമായി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അത് അന്വേഷിക്കുക, അത് ഉറപ്പുവരുത്തണം ശരിയാണോ എന്ന്. തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ വിവരമില്ലാതെ അത് പ്രചരിപ്പിച്ച് അവസാനം നിങ്ങൾ ചെയ്തു പോയതിൽ ഖേദിക്കുന്ന ആരെങ്കിലും കൂടെ ഉപദ്രവിച്ചിട്ട് ചെയ്തു പോയതിൽ ഖേദിക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ. ഉഹദിന്റെ വാർത്ത, ഈ സൈന്യം എത്തിയെന്ന വാർത്ത കിട്ടിയപ്പോൾ മുനാഫിക്കുകളും യഹൂദികളും ഒക്കെ മദീനയിൽ ഇങ്ങനെ ഭീതി പ്രചരിപ്പിക്കാൻ തുടങ്ങി. അല്ലാഹു ഖുർആൻ പറഞ്ഞു, വൽ മുർജിഫൂന ഫിൽ മദീന, മദീനയിൽ ഈ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ ഒരിക്കലും പാടില്ല. നമ്മൾ പഠിച്ചതല്ലേ, ഒരു മുസ്ലിമായ ഒരാളുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്ന ഒരു വാർത്ത പറഞ്ഞു കൊടുക്കുക എന്നത് പുണ്യകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചോദിച്ചത്? ശിർക്ക് ചെയ്യാത്തവൻ സ്വർഗത്തിലാണ്, അവൻ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന ഹദീസ് കേട്ടവൻ മുആദ് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്? അഫല ഉബശ്ശിറുന്നാസ്, ഞാൻ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്ന്. അപ്പൊ അത് നന്മയാണെങ്കിൽ ആളുകളെ വെറുതെ ബേജാറാക്കുന്ന, അവരുടെ സ്വൈര്യം നഷ്ടപ്പെടുത്തുന്ന വാർത്തകൾ, വിവരങ്ങൾ അത് പ്രചരിപ്പിക്കുക എന്നത് ആ നന്മയ്ക്ക് നേരെ എതിര് നിൽക്കുന്ന കാര്യമാണ്. മുനാഫിക്കുകൾ ഇങ്ങനെ മദീനയിൽ ഭീതി പ്രചരിപ്പിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഒരു സ്വപ്നവും കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, റഅയ്തു കഅന്നി ഫി ദിർഇൻ ഹസീനത്തിൻ വറഅയ്തു ബഖറൻ മുനഖറത മുനഹറത, ഞാനൊരു സ്വപ്നം കണ്ടു, ഞാനൊരു ഭദ്രമായ കോട്ടയിലാണുള്ളത്, ഞാനൊരു ഭദ്രമായ പടയങ്കിക്കുള്ളിലാണുള്ളത്, അതുപോലെ ബക്കറിനെ ഞാൻ കണ്ടു. ബക്കർ എന്നാൽ നമുക്കറിയാം, ബക്കറത്തു പറയാൻ എന്താണ് അർത്ഥം? പശുവാണ് ബക്കർ. അതിനെ ഞാൻ കണ്ടു. വല്ലാഹു ഖൈർ, അല്ലാഹു അവന്റെ വിധിയും നമുക്ക് എന്തായാലും ഖൈറാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ സ്വപ്നത്തിന്റെ അർത്ഥം? സ്വപ്നത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് ചില സ്വപ്നങ്ങൾ, അത് കണ്ടതെന്താണോ അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. ചില സ്വപ്നങ്ങളാകട്ടെ അത് സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനകളായിരിക്കും. എല്ലാ സ്വപ്നം അല്ല കേട്ടോ. അതായത് സ്വപ്നം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മൂന്ന് നിലക്കുണ്ട് എന്നാണ്. ഒന്ന് ശരിയായ സ്വപ്നമാണ്, അത് ഫലിക്കും. ആ സ്വപ്നത്തിൽ കണ്ടത് ഫലിക്കും, ഫലിക്കുന്നതിന്റെ രണ്ട് രൂപമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രണ്ടാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് അത് പിശാച് ഒരുത്തനെ ഒരുവനെ അവനുണ്ടാക്കുക, പിശാചന്റെ കളികളാണ്, ഒരുത്തനെ കൊണ്ടുണ്ട് അവൻ ചെയ്യുന്ന കളികളാണ്. മൂന്നാമത്തത് അത് കേവലം തോന്നലുകൾ മാത്രമാണ്. ഉദാഹരണത്തിന് ഒരാൾ എന്തെങ്കിലും ഓർത്ത് കടന്നാൽ ചിലപ്പോൾ അത് സ്വപ്നത്തിൽ കാണാൻ സാധ്യതയുണ്ട്. അത് മനസ്സിന്റെ ചില പ്രവർത്തനങ്ങൾ മാത്രമാണ്. ഇത് നോക്കൂ, ഫലിക്കുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് രണ്ട് രൂപത്തിലുണ്ട് എന്നാണ്. അതായത് ഒന്ന് ചിലപ്പോൾ അത് അങ്ങനെ തന്നെ ഫലിക്കുക, അല്ലെങ്കിൽ സ്വപ്നത്തിലുള്ളത് സൂചനകളാണ്. സ്വപ്നത്തിലുള്ളത് സൂചനകളാണ്, അതിന്റെ ഒരു രൂപമാണ്. നോക്കൂ നിങ്ങൾ, നമുക്ക് ഈ രണ്ട് സ്വപ്നവും ഏതിൽ കാണാം? സൂറത്ത് യൂസുഫിൽ കാണാം. യൂസുഫ് അലൈഹിസ്സലാമിന്റെ കൂടെ ജയിലിൽ കഴിഞ്ഞ രണ്ടുപേർ കണ്ട സ്വപ്നം രണ്ടും രണ്ട് രൂപത്തിലാണ്. രണ്ടും രണ്ട് രൂപത്തിലാണ്. ഒരാൾ കണ്ട സ്വപ്നം എന്താ? ഇന്നി അറാനി അഅ്സിറു ഖംറ. ഒരാൾ പറഞ്ഞു ഞാൻ വീഞ്ഞ് പിഴിഞ്ഞു കൊടുക്കുന്നതായി സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം? അത് തന്നെ, നിങ്ങൾ ഒരാൾ എന്ത് ചെയ്യും? തന്റെ യജമാനന് വീഞ്ഞ് പിഴിഞ്ഞു കൊടുക്കും. അത് തന്നെയാണ് അതിന്റെ വ്യാഖ്യാനം, അത് തന്നെയാണ് സംഭവിക്കുക. രണ്ടാമത്താളെ സ്വപ്നം നോക്കി. രണ്ടാമത്താളുടെ സ്വപ്നം എന്താ? ഇന്നി അറാനി അഹ്മിലു ഫൗഖ റാസി ഖുബ്സൻ തഅകുലു ത്വയ്റു മിൻ. ഞാൻ എന്റെ തലക്ക് മുകളിൽ ഖുബ്സ് വെച്ച്, കഴിക്കാനുള്ള അപ്പം വെച്ച് ഞാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പോവുകയാണ്. അതിൽ നിന്ന് ആര് കഴിക്കുന്നു? തഅകുലു ത്വയ്റു മിൻ, അതിൽ നിന്ന് പക്ഷികൾ തിന്നുന്നു. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താ? അയാളുടെ തലയിൽ ഖുബ്സ് വെച്ച് പോകുമ്പോ അത് പക്ഷികൾ തിന്നുമെന്നാണോ? അല്ല, അയാളുടെ തല തന്നെ പക്ഷികൾ തിന്നുന്നതാണ്. അയാൾ കൊല്ലപ്പെടും, കൊല്ലപ്പെടുമെന്ന് മാത്രമല്ല വളരെ മോശമായ രൂപത്തിലാണ് അയാൾ കൊല്ലപ്പെടുക, അഥവാ കുരിശിലേറ്റപ്പെടും. കുരിശിലേറ്റപ്പെടുക എന്നത് നിന്ദ്യമായ കൊലപാതകത്തിന്റെ രൂപങ്ങളിലൊന്നാണ്. അങ്ങനെ കൊല്ലപ്പെടും. അങ്ങനെ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ആളുടെ ശരീരം കബറടക്കുകയില്ല, കബറടക്കാതെ കുരിശിൽ തന്നെ കിടക്കും. എന്നിട്ടോ ആളുടെ തലയിൽ നിന്ന് പക്ഷികൾ കഴിക്കും. അതാണ് രണ്ടാമത്തെ ആളുടെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. വമ്മൽ ആഖർ ഫയുസ്ലബു ഫതഅകുലു ത്വയ്റു മിൻ റാസിഹി ഖുദിയൽ അംറു അല്ലദീ ഫീഹി തസ്തഫ്തിയാൻ. രണ്ടാമത്തെ ആൾ കുരിശിലേറ്റപ്പെടും, അയാളുടെ തലയിൽ നിന്ന് പക്ഷി തിന്നും. നിങ്ങൾ രണ്ടാളും ചോദിച്ച കാര്യം അത് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് യൂസുഫ് അലൈഹിസ്സലാം അവർക്ക് പറഞ്ഞുകൊടുത്ത് മറു. നോക്കൂ നിങ്ങൾ, ഒന്ന് അങ്ങനെ തന്നെയാണ്, രണ്ടാമത്തേതോ അത് സൂചനയാണ്. സൂചന അതിന്റെ അതിന്റെ പൂർണ്ണമായ രൂപമല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്, മനസ്സിലായില്ലേ? ഇതുപോലെ സ്വപ്നത്തിൽ ചിലപ്പോൾ സ്വപ്നത്തിലെ പദങ്ങൾ കണ്ട വസ്തുവിന്റെ അതിന്റെ പദങ്ങൾ അതായിരിക്കും സംഭവത്തോട് യോജിക്കുക. ഇവിടെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബക്കറയാണ് കണ്ടത്, പശുക്കളെ. ബക്കർ എന്ന് അറബിയിൽ പറഞ്ഞാൽ, ബക്കർ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമുണ്ടതിൽ. ഉദാഹരണത്തിന് ബക്കറ എന്നൊരാൾ ഫിഅലായി പറഞ്ഞ, ഒരാൾ ഒരു പ്രവൃത്തിയായി പറഞ്ഞ എന്താണ് അർത്ഥം? വെട്ടിക്കീറുക എന്നതിന് അർത്ഥമുണ്ട്, മനസ്സിലായില്ലേ? ബക്കറ ബത്തനഹു എന്ന് പറഞ്ഞാൽ വയറ് വെട്ടിക്കീറി എന്നാണ് ബക്കർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ്? ബക്കറിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. വേറെ ചില റിവായത്തുകൾ വന്നതുപോലെ എന്റെ സഹാബത്തിൽ ഒരു നഫർ, ബക്കറിനെയാണ് ഞാൻ കണ്ടതെങ്കിൽ ഒരു നഫർ, ഒരു കൂട്ടം എന്റെ സഹാബിമാർ കൊല്ലപ്പെടും, വെട്ടിക്കീറപ്പെടും അവർ. ഇതാണ് അതിന്റെ വ്യാഖ്യാനം. എന്നാൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബാക്കിയുള്ള സഹാബിമാരും മദീനയും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഉഹദിൽ ഈ പരാജയം ഒരു നിലക്ക് മുസ്ലിമീങ്ങളെ ഏൽപ്പിച്ചിട്ടും ഖുറൈശികൾ എന്തു ചെയ്യുന്നില്ല? മദീനയിലേക്ക് കയറി വന്ന് ബാക്കി മുസ്ലിമീങ്ങൾ തൂത്തുവാരി ഒന്നാകെ നശിപ്പിച്ചിട്ട് പോകാൻ അവർക്ക് തോന്നുന്നില്ല. തോന്നില്ല എന്ന് മാത്രമല്ല തിരിച്ചുപോയി അങ്ങോട്ട് എത്തിയപ്പോഴാണ് ഖേദിച്ചത്. അങ്ങനെ ചെയ്താൽ മതിയത്, ഇപ്പൊ നമ്മൾ ഒന്നും ചെയ്തില്ലല്ലോ. ആ അവസരത്തിൽ മദീനയിലേക്ക് ഒന്നാകെ നശിപ്പിച്ചിട്ട് തിരിച്ചു പോകാൻ മതിയായിരുന്നു എന്നവർക്ക് തോന്നിട്ട് വീണ്ടും മദീന ലക്ഷ്യമാക്കി അവർ പോകാനൊരുങ്ങിയ സംഭവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുഹദീലെ മുറിവുകളോടെ വീണ്ടും അവരെ നേരിടാൻ പുറപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹംറാഉൽ അസദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയ സംഭവം ഇൻഷാഅല്ലാഹ് ഉഹുദിന് ശേഷം അത് വരുന്നുണ്ട്. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പൂർണമായ നാശത്തിന് അല്ലെങ്കിൽ പരാജയത്തിന് ആ യുദ്ധത്തിൽ അങ്ങനൊരു കാര്യമുണ്ടായില്ല. എന്നാൽ സഹാബത്തിൽ പലരും കൊല്ലപ്പെട്ടു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ പല സംഭവങ്ങളും ഉഹദിൽ നടക്കുകയുണ്ടായി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വപ്നത്തിൽ യഥാർത്ഥത്തിൽ നോക്കൂ, ഈ സ്വപ്നത്തിൽ ഈ താക്കീദിനെ കുറിച്ചുള്ള സൂചനയുണ്ട്, ഉറപ്പാണ്. ഈ താക്കീദിനെ, ഈ അപകടത്തെ കുറിച്ചുള്ള താക്കീദ് ഈ സ്വപ്നത്തിലുണ്ട്, സൂചനയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വപ്നം സഹാബത്തിനോട് പറയുകയും സഹാബത്തിനോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഹദീസിൽ നമുക്ക് കാണാം, ലൗ അന്ന അഖംന ബിൽ മദീന ഫഇൻ ദഖലു അലൈന ഫീഹാ ഖാതൽനാഹു. നമുക്ക് എന്ത് ചെയ്യാം, മദീനയിൽ തന്നെ നിൽക്കാം. അവർ പുറത്താണല്ലോ ഉള്ളത്, പുറത്തേക്ക് പോകണ്ട, മദീനയിൽ തന്നെ നിൽക്കാം. എന്നിട്ട് അവർ മദീനയിലേക്ക് വന്നാൽ നമുക്ക് അവരോട് യുദ്ധം ചെയ്യാം. ഈ അഭിപ്രായത്തോട് സഹാബിമാരിലെ മുതിർന്നവരായ ആളുകളും യോജിച്ചു എന്നാണ്. മുതിർന്നവരായ ആളുകളും യോജിച്ചു, കാരണം മദീന എന്ന് പറയുന്നത് വളരെ ചുറ്റുഭാഗത്ത് പല ഭാഗത്തും ഈത്തപ്പനങ്ങളും മരങ്ങളും അതുപോലെ ഹറ എന്ന് പറയുന്ന കറുത്ത കല്ലുകളുള്ള ഭാഗവും ഒക്കെ മൂടിയ പർവ്വതങ്ങൾ മൂടിയ സ്ഥലമാണ്. എല്ലാ ഭാഗവും തുറന്നിട്ടിട്ടല്ല. മദീനയുടെ അകത്താകട്ടെ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ നിറഞ്ഞൊരു കോട്ട പോലെയാണ്. ഉള്ളിലേക്ക് കയറിയാൽ ചെറിയ ചെറിയ വഴികളുണ്ട് മദീനയിൽ. കൗം ഉള്ളിലേക്ക് കയറിയാൽ അവരെ തോൽപ്പിക്കുക. ചില റിവായത്തുകളിൽ വന്നതുപോലെ സ്ത്രീകളും മറ്റും മുകളിൽ നിന്ന് കല്ലുകളും മറ്റും എടുത്ത് അവരെ എറിഞ്ഞ് ആകെ അവതാളത്തിലാക്കുക. ഇങ്ങനെ ഒരു രീതി സ്വീകരിച്ചാൽ അവരെ പരാജയപ്പെടുത്തുക എളുപ്പമാണ്. ഇബ്നു കസീർ റഹിമഹുള്ളാ അദ്ദേഹം പറയുകയുണ്ടായി, അത് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായേനെ, പക്ഷേ ഖദറുള്ളാ, അല്ലാഹുവിന്റെ വിധി അതെ നടപ്പിലാവുക. റബ്ബു സുബ്ഹാനഹു വതആല വിധിച്ച കാര്യം അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഈ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു. അപ്പൊ സഹാബത്തിൽ ചെറുപ്പക്കാരും അതുപോലെ ബദറിൽ പങ്കെടുക്കാത്തവരും ഒക്കെ ആള് ആയ സഹാബിമാർ അവർ പലരും പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വല്ലാഹി മാ ദഖല അലൈനാ ഫീഹാ ഫിൽ ജാഹിലിയ, ജാഹിലിയത്തിൽ അവ ഇങ്ങോട്ട് കയറിയിട്ടില്ല, എന്നിട്ട് ഫകൈഫ യദ്ഖുലു അലൈനാ ഫീഹാ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലായിരിക്കും ഇവർ ഇങ്ങോട്ട് കയറി വരാൻ ഞങ്ങൾ അനുവദിക്കുകയോ എന്ന് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അവരിൽ പലർക്കും ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് ലഭിച്ച ശ്രേഷ്ഠതയും അതൊക്കെ അവരുടെ ആഗ്രഹമായിരുന്നു, അതൊക്കെ ലഭിക്കാൻ അങ്ങോട്ട് പോകണം എന്ന് തന്നെ അവർ ആഗ്രഹിച്ചു. ഇങ്ങനെ അവർ ഒരുപാട് ആളുകൾ ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഷഅനുകും ഇദൻ, ഷഅനുകും ഇദൻ, എങ്കിൽ അങ്ങനെയാകട്ടെ, നിങ്ങൾ പറയുന്നത് പോലെ ആകട്ടെ, നിങ്ങളുടെ കാര്യം പോലെ ആകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീടിനകത്തേക്ക് കയറുകയും പിന്നീട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പടയെങ്കി അണിഞ്ഞ് പുറത്തേക്ക് വരികയും ചെയ്തു. യുദ്ധത്തിന് തയ്യാറായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഇങ്ങനെ വന്നപ്പോൾ അൻസാറുകളിൽപ്പെട്ട മഹാന്മാരായ സഹാബിമാർ, ചില റിവായത്തുകൾ വന്നതുപോലെ സഅദ് ഇബ്നു മുആദിനെ പോലെയുള്ള, സയ്യിദ് ഇബ്നു ഹുദൈറിനെ പോലെയുള്ള, സയ്യിദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബിമാർ, അവർ പറഞ്ഞു, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർബന്ധിച്ചു, വഹിയിറങ്ങുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായമൊക്കെ സ്വീകരിച്ചാൽ പോരായിരുന്നു, എന്തിനാണ് നബിയെ നിർബന്ധിച്ചത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ എന്തിനാണ് അങ്ങോട്ട് പറഞ്ഞ ഒരു നിർബന്ധപൂർവ്വം നിങ്ങളുടെ അഭിപ്രായം നബിയെ കൊണ്ട് സ്വീകരിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വീകരിച്ചുകൂടായിരുന്നു. എന്നവർ പറഞ്ഞപ്പോൾ അവർക്ക് മൊത്തത്തിൽ ഖേദം തോന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവർ പറഞ്ഞു, യാ നബി അല്ലാഹ് നബിയെ, ഷഅനുക ഇദൻ നബിയെ, താങ്കൾ എങ്ങനെയാണ് തീരുമാനിച്ചത്? അതുപോലെ പോകാനോ? അവരുടെ അഭിപ്രായം മാറ്റി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു, ഇന്നഹു ലൈസ ലിനബിയ്യിൻ ഇദാ ലബിസ ലഅമതഹ അൻ യദഅഹ ഹത്ത യുഖാതിൽ. ഒരു നബിക്ക് പടയങ്കി അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശത്രുവുമായി യുദ്ധം ചെയ്യാതെ അത് അഴിച്ചു വെക്കാൻ പാടില്ല. പടയങ്കി അണിഞ്ഞു കഴിഞ്ഞു ഇനി ഇത് യുദ്ധം നടക്കാതെ അഴിച്ചു വെക്കുന്ന പരിപാടിയില്ല. അതൊരു നബിക്ക് യോജിക്കുകയില്ല. അള്ളാഹു അവന്റെ വലിയന്റെയും അവന്റെ ശത്രുവിന്റെയും ഇടയിൽ തീർപ്പ് കൽപ്പിക്കാതെ, തീരുമാനമാകാതെ ഇനി അഴിച്ചു വെക്കുക എന്നത് ഒരു നബിക്ക് യോജിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനുമായി യുദ്ധത്തിന് നീങ്ങുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ വിധി അങ്ങനെയാണ്, അങ്ങനെ നടക്കാനാണ് റബ്ബു സുബ്ഹാനഹു വതആല വിധിച്ചത്. നേരത്തെ അവരുടെ തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞുകൊടുത്ത വഴി അങ്ങനെ ആയിരുന്നില്ല. ഇങ്ങോട്ട് വരട്ടെ, മദീനയിലേക്ക് കയറട്ടെ, എന്നിട്ട് അവരെ നാലുപാടും ആക്രമിക്കാം. അവർക്ക് പരിചിതമല്ലാത്ത വീടുകളും ഇടവഴികളും ഒക്കെയാണ് മദീനയിലുള്ളത്. ഒരു സൈന്യത്തിന് ഒന്നാകെ കയറി വരാൻ പറ്റിയ രൂപത്തിലല്ല. പക്ഷേ സഹാബത്തിൽ പലരും ഈ അഭിപ്രായം പറഞ്ഞു, അതിനെതിരായ അഭിപ്രായം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു. അവിടുന്ന് പടയങ്കിയുമായി അത് അണിഞ്ഞ് പുറത്തിറങ്ങി. പടയങ്കി അണിഞ്ഞാൽ ഒരു നബിക്ക് പിന്നെ അത് അഴിച്ചു വെക്കുക, യുദ്ധം ചെയ്യാതെ അഴിച്ചു വെക്കുക പാടില്ല എന്ന് പറഞ്ഞു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്, ഉഹദിലേക്ക് നീങ്ങുകയാണ്. ഔസ് ഗോത്രത്തിന്റെ പതാക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു എന്നാണ്. ഖസ്റജ് ഗോത്രത്തിന്റെ പതാക ഹുബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ കയ്യിലായിരുന്നു. മുഹാജിറുകളായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സഹാബിമാരുടെ മുഹാജിറുകളുടെ പതാക മഹാനായ സഹാബി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലായിരുന്നു. മദീനയിലെ കാര്യങ്ങൾ നോക്കാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു അത്രേ. 1000 പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത്. നബിയുടെ മുന്നിൽ രണ്ട് സഅദുമാർ നടന്നു എന്നാൽ, ഇവിടെ മുന്നിൽ രണ്ട് സഅദുമാർ, അതാണ് രണ്ട് സഅദുമാർ എന്ന് സഅദ് ഇബ്നു മുആദ് ഔസ് ഗോത്രത്തിന്റെ നേതാവാണ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തേത് സഅദ് ഇബ്നു ഉബാദ ഖസ്റജ് ഗോത്രത്തിന്റെ നേതാവ്. മനസ്സിലായില്ലേ? സഅദാൻ എന്ന് പറയുന്ന ഈ രണ്ട് ഒന്ന് ഔസ് ഗോത്രത്തിന്റെ നേതാവാണ്, ആരാണത്? സഅദ് ഇബ്നു മുആദ്. ഖസ്റജ് ഗോത്രത്തിന്റെ നേതാവ് ആരാണ്? സഅദ് ഇബ്നു ഉബാദ. രണ്ടുപേരും സഅദുമാരാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നടന്നു. അള്ളാഹുവിന്റെ റസൂൽ രണ്ട് പടച്ചട്ടണിഞ്ഞിരുന്നു എന്നാണ്, ഒന്നിനു മുകളിലൊന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അണിഞ്ഞിരുന്നു. നോക്കൂ നിങ്ങൾ, ഒരു ഉപകാരം ലഭിക്കാനോ ഒരു ഉപദ്രവം തടുക്കാനോ ഉള്ള ഭൗതികമായ വഴികൾ സ്വീകരിക്കുക എന്നത് അത് തവക്കുലിനെതിരായ കാര്യമല്ല. മനസ്സിലായില്ലേ? ഒരാൾക്ക് പണം സമ്പാദിക്കാം, അതിനുവേണ്ടി ജോലി ചെയ്യുന്നു, അത് തവക്കുലിനെതിരല്ല. മനസ്സിലായില്ലേ? അതുപോലെ അപകടം ബാധിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നു. വിളശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ, ദാഹം മാറാൻ വെള്ളം കുടിക്കുന്നത് പോലെ, ഇങ്ങനെ അസ്ബാബ് സ്വീകരിക്കുക എന്നത് തവക്കൂലിന് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിന് എതിരല്ല. മറിച്ച് അത് ശരീരം കൊണ്ട് പ്രവർത്തിച്ച് ഹൃദയം കൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. കാരണം അള്ളാഹുവിൽ തവക്കുലാക്കുന്നവരുടെ എല്ലാം ഇമാമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ആരുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ രണ്ട് പടയെങ്കിൽ അണിഞ്ഞിട്ടാണ്, ഒന്നിനുമേൽ ഒന്ന് അണിഞ്ഞിട്ടാണ് ഉഹദിലേക്ക് ഇറങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ അതുപോലെ പടയെങ്കി അണിഞ്ഞ പലരും ഉണ്ടായിരുന്നു. ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഹംസ റളിയല്ലാഹു അൻഹു ഒന്നും അണിയാതാണ് അത്ര പോയത്, പടയെങ്കിലും ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് അത്ര ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പോയത്. അയുദ്ധത്തിൽ അബ്ദുല്ലാഹിബിൻ ഉമറിനെ പോലെ പ്രായം കുറഞ്ഞ ചിലരെ, അവർ പ്രായമെത്തിയിട്ടുള്ള കുട്ടികളാണ് എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കിയാക്കിയുണ്ടായി. അവർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. അതിനിടയിൽ ശത്രുവുമായി മുഖാമുഖം കണ്ടുമുട്ടുന്നതിന് മുമ്പതാ മുനാഫിക്കുകളുടെ തലവൻ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ സൈന്യത്തിലുണ്ടായിരുന്ന 300 പേരെയും കൂട്ടി പിൻവലിയുകയാണ്. അവൻ പറഞ്ഞു, ഞങ്ങളില്ല. അവൻ പറഞ്ഞത്രേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ പിള്ളേരുടെ അഭിപ്രായം കേട്ടു, ഞങ്ങൾ മുതിർന്നവരുടെ അഭിപ്രായം കേൾക്കാൻ നിന്നില്ല. ഇങ്ങനെ പല ഞൊണ്ടി ന്യായങ്ങളും പറഞ്ഞ് അവനും 300 പേരും പിന്തിരിഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ആ നിർണായക ഘട്ടത്തിൽ, സഹായം ആവശ്യമായ ഘട്ടത്തിൽ പാലം വലിക്കാം. ഇത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്, മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. അവർ പിന്തിരിഞ്ഞുപോയി. ആ സമയത്ത് ജാബിർ റളിയല്ലാഹുവിന്റെ പിതാവ് അബ്ദുല്ലാഹി ബിൻ അമർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഉഹുദിലെ പോരാട്ടം, അത് വമ്പിച്ച പോരാട്ടമാണ് ഇൻഷാഅല്ലാഹ്, അതേ സംബന്ധിച്ചുള്ള ഹദീസുകൾ വരുന്നുണ്ട്. അദ്ദേഹം ഇവരുടെ പിന്നാലെ ചെന്നിട്ട് പറഞ്ഞു, അത്രേ ഇതാ നിങ്ങൾ ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങളുടെയും കൈവിട്ടിങ്ങനെ പോകാൻ പാടില്ല. അപ്പൊ അവർ പറഞ്ഞത്രേ, യുദ്ധം ഉണ്ടാകും ആയിരുന്നുവെങ്കിൽ ഞങ്ങൾ പോകില്ലായിരുന്നു, പക്ഷേ യുദ്ധമൊന്നും നടക്കാൻ പോകുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് അവരോട് പറഞ്ഞു എന്നാൽ, ഖാതിലു ഫീ സബീലില്ലാഹി ഔ ഇദ്ഫഉ, നിങ്ങൾ യുദ്ധം ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങളൊന്ന് പ്രതിരോധിക്കുകയെങ്കിലും ചെയ്യൂ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു, യുദ്ധമൊന്നും ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞവർ പിന്തിരിഞ്ഞു പോവുകയുണ്ടായി. ഇതിനെ കുറിച്ചാണ് നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, وليعلم الذين نافقوا وقيل لهم تعالوا قاتلوا في سبيل الله او ادفعوا. മുനാഫിഖുകളോട് അവിടെ വെച്ച് പറയുകയുണ്ടായി, നിങ്ങൾ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ പ്രതിരോധിക്കുകയെങ്കിലും ചെയ്യൂ. قالوا അവർ പറഞ്ഞു, لو نعلم قتالا لاتبعناكم, ഇവിടെ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ കൂടെ വന്നേനെ. അല്ലാഹു പറയുകയാണ്, ഹും ലിൽ കുഫ്രി യൗമഇദിൻ അഖറബു മിൻഹും ലിൽ ഈമാൻ, ആ വേളയിൽ അവർ ഈമാനിനോടല്ല അടുത്തു നിൽക്കുന്നത്, കുഫറിനോടാണ് അവർ അടുത്തു നിൽക്കുന്നത്. യഖൂലൂന ബി അഫ്വാഹിഹിം മാലൈസ ഫി ഖുലൂബിഹിം, അവരുടെ കൽബിൽ ഇല്ലാത്തത് അവർ വായകൊണ്ട് പറയുകയാണ്. വല്ലാഹു അലമു ബിമാ യക്തുമൂൻ, അവർ മറച്ചു വെക്കുന്നത് എന്തോ അത് അല്ലാഹുവിന് ഏറ്റവും നന്നായി അറിയാം. ഇങ്ങനെ മുനാഫിഖുകൾ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിന്റെ നേതൃത്വത്തിൽ 300 പേർ പിന്തിരിഞ്ഞ് പോവുകയുണ്ടായി. ഈ സമയത്ത് നോക്കൂ നിങ്ങൾ, മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ മുനാഫിക്കുകളൊന്നുമല്ലാത്ത രണ്ടു ഗോത്രങ്ങൾ ബനു സലിമ ബനു ഹാരിസ എന്നീ രണ്ടു ഗോത്രങ്ങൾ അവർക്ക് തോന്നിപ്പോയി, എന്ത് പിന്തിരിഞ്ഞു പോയാലോ എന്ന് അവർക്ക് തോന്നിപ്പോയി. കാരണം ഇതുപോലുള്ള ഘട്ടങ്ങൾ, ഇതുപോലുള്ള അപകടഘട്ടങ്ങൾ, കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നു, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാത്ത, അപ്പുറത്ത് ശത്രുവുണ്ട്, ഇപ്പുറത്താകട്ടെ മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ചില ആളുകൾ പിന്തിരിഞ്ഞു പോകും, ഇതുപോലുള്ള ഘട്ടങ്ങളിലാണ് ചിലപ്പോൾ നന്മയുള്ള ചില ആളുകൾ വരെ പതറിപ്പോയേക്കും. ചില ഘട്ടങ്ങളിൽ പതറി, അതാണ് ഫിത്നകൾ ഉണ്ടാകുമ്പോൾ. അങ്ങനെയാണ് ഫിത്നകൾ എന്ന് പറഞ്ഞാൽ, കൊടുങ്കാറ്റ് പോലെ ഫിത്നകൾ അങ്ങോട്ടിങ്ങോട്ട് ആളുകൾ ആടി ഒലയും, പൊടിപാറിയിട്ടുണ്ടാവും, എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവില്ല, ഒക്കെ അടങ്ങിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇന്നവൻ ഇന്നടത്തുണ്ട് മറ്റവൻ ഇന്നടത്തുണ്ട് എന്നൊക്കെ. ഹസൻ ബസ്രി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, ഇന്നൽ ഫിത്നത ഇദ അഖബലത് അറഫഹൽ ആലിം വഇദ അദബ അദ്ബറത് വതവല്ലത് അറഫഹ കുല്ലു ജാഹിൽ. ഫിത്ന കുഴപ്പം വരുമ്പോൾ അത് ആര് മനസ്സിലാക്കും? ഇൽമുള്ളവർ, ഉലമാ, പണ്ഡിതന്മാർ തിരിച്ചറിയും. വഇദ അദ്ബറത് വതവല്ലത്, എന്നാൽ ഫിത്ന വന്ന് തിരിച്ചുപോയാൽ അപ്പോഴേക്കും നശിക്കേണ്ടവനൊക്കെ നശിച്ചിട്ടുണ്ടാവും, പിഴച്ചുകൊണ്ടവനൊക്കെ പിഴച്ചുപോയിട്ടുണ്ടാവും. തന്റെ ആദർശം ഇതുവരെ പഠിച്ചു വെച്ചത് അതൊക്കെ കളഞ്ഞു കുളിക്കേണ്ടവൻ കളഞ്ഞു കുടിച്ചിട്ടുണ്ടാവും. അങ്ങനെ പോയിക്കഴിഞ്ഞാൽ ആ റഫഹ കുല്ലു ജാഹിൽ, എല്ലാ ജാഹിലും മനസ്സിലാവും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ പ്രയാസകരമായ ഘട്ടത്തിൽ മുഅ്മിനീങ്ങളുടെ രണ്ട് ഗോത്രങ്ങൾ അവർക്ക് തോന്നിപ്പോയി എന്ന് തിരിച്ചു പോകാൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ നഷ്ടത്തിലേക്ക്, ആ ദൗർഭാഗ്യത്തിലേക്ക്, അപകടത്തിലേക്ക് അവരുടെ ദീൻ നശിച്ചു പോകുന്ന കാര്യമായ നേരം പോകാതെ അവരെ അവരുടെ ഹൃദയങ്ങളെ പിടിച്ചു നിർത്തി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇത് ഹമ്മ ത്വാഇഫതാനി മിൻകും അൻ തഫ്ഷല അല്ലാഹു വലിയുഹുമാ, നിങ്ങളുടെ രണ്ട് കൂട്ടർ അവർ പിന്തിരിയാൻ, അവർ ആ കാര്യത്തിൽ നിന്ന് ആ കാര്യം മുടക്കി അത് അവസാനിപ്പിച്ച് തിരിച്ചുപോകാൻ അവർക്ക് തോന്നിയ രംഗം. വല്ലാഹു വലിയുഹുമാ, എന്നാൽ അള്ളാഹുവാണ് അവരുടെ രക്ഷാധികാരി, അഥവാ അള്ളാഹു അവരെ ആ പിന്തിരിയലിന് അനുവദിച്ചില്ല, അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ ഉറപ്പിച്ചു നിർത്തി. നോക്കൂ, നിങ്ങൾ ജാബിർ ബിൻ അബ്ദുല്ലാഹ് അൻസാരി റളിയല്ലാഹു പറയുക, നസലത് ഹാദിഹിൽ ആയത്തു ഫീനാ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, ഈ ആയത്ത് ഞങ്ങളുടെ കാര്യത്തിലാണ് അവതരിച്ചത്. ഇത് ഹമ്മ ത്വാഇഫതാനി മിൻകും അൻ തഫ്ഷല, നിങ്ങളുടെ രണ്ട് വിഭാഗങ്ങൾ അവർ പിന്തിരിയാൻ പോയ സന്ദർഭം, അവർക്ക് അങ്ങനെ തോന്നിയ സന്ദർഭം. ബനി സലിമ വ ബനി ഹാരിസ, ബനു സലിമ ഗോത്രവും ബനു ഹാരിസ ഗോത്രവും, ജാബർ റളിയല്ലാഹു അൻഹു ബനു സലിമ ഗോത്രക്കാരനാണ്. ഞങ്ങളെ കുറിച്ചാണ് ആയത്തിറങ്ങിയത്, അദ്ദേഹം പറയുകയാണ് നിങ്ങൾ പിന്തിരിയാൻ പോയി. അപ്പൊ അവർക്ക് തോന്നിപ്പോയ ആ തെറ്റായ കാര്യത്തെ കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ട്. എന്നിട്ടും ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വമാ ഉഹിബ്ബു അന്നഹ ലം തൻസി, പക്ഷേ ആയത്ത് ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ, ഇറങ്ങാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് കാരണം? കാരണം ആയത്തിൽ അള്ളാഹു ഭാഷാവസ്ഥ പിന്നെ പറഞ്ഞെന്താ, അള്ളാഹു വലിയുഹുമാ, അള്ളാഹു ആണ് അവരുടെ രക്ഷാധികാരി എന്നാണ്. അവരുടെ വലായത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റെടുത്തിരിക്കുന്നു, അതിൽ അവർക്കുള്ള പ്രശംസയുണ്ട്, അള്ളാഹു അവരെ കാത്തു എന്ന കാര്യം അതിലുണ്ട്. അതുകൊണ്ട് ഈ ആയത്ത് ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഒരിക്കലും, ഇറങ്ങാതിരിക്കുക എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹു അങ്ങനെ ആയത്തിൽ പറഞ്ഞതുകൊണ്ട് എന്ന് ജാബിർ ബിൻ അബ്ദുല്ലാഹ് അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അങ്ങനെ അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളെയും കൊണ്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ ഇറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ആ യുദ്ധത്തിന് വേണ്ടി മുസ്ലിമീങ്ങളെ സജ്ജീകരിച്ച രൂപം ഏറ്റവും നല്ല രൂപമാണ്, മുസ്ലിമീങ്ങൾ വിജയിക്കുന്ന രൂപത്തിലുള്ള രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലാണ് അവരെ നിർത്തിയത്. മുസ്ലിമീങ്ങളുടെ പിന്നിൽ ഉഹദ് മലയും, മദീനക്കും മുസ്ലിമീങ്ങൾക്കും ഇടയിൽ മുശ്രിക്കുകളും വരുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിമാറി വന്നു എന്നാണ് മുസ്ലിമീങ്ങളെയും കൊണ്ട്. മുസ്ലിമീങ്ങളുടെ വശങ്ങൾ പലതും മലയാണ്, അതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് അവർ ആക്രമിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല മുസ്ലിമീങ്ങൾ പിന്തിരിഞ്ഞോടുകയില്ല, കാരണം പിന്നിൽ പർവ്വതമാണ്, ജയിച്ച് അടങ്ങും എന്ന രൂപത്തിലായിരിക്കും യുദ്ധം ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും വൈകിയാണ് യുദ്ധത്തിന്റെ സ്ഥലത്ത് എത്തിയത് എങ്കിൽ പോലും ഏറ്റവും നല്ല സ്ഥലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയത്. 50 റുമാത്തിനെ അഥവാ അമ്പയ്ത്തുകാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മലമുകളിൽ നിർത്തുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, ഇൻ റഅയ്തുമൂന തഖത്തഫുന അത്തൈർ ഫല തബ്റഹ്, ഞങ്ങളെ പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടാൽ പോലും എന്ന് പറഞ്ഞാൽ അത്രയും പരാജയം ഞങ്ങൾക്കുണ്ടായി എങ്കിൽ പോലും, ഫല തബ്റഹു, നിങ്ങൾ അവിടെ തന്നെ നിന്നുകൊള്ളണം, فلا تبرحوا مكانكم هذا حتى ارسل اليكم, ഞാൻ നിങ്ങളെ വിളിച്ചാലല്ലാതെ നിങ്ങൾ വരരുത്. وان رايتمونا هزمنا القوم, ഈ ആളുകളെ ശത്രുക്കളെ ഞങ്ങൾ പരാജയപ്പെടുത്തുകയാണ്, واوطئناهم, അവരുടെ മേൽ ഞങ്ങൾ വിജയം നേടുകയാണ്, അത് നിങ്ങൾ കണ്ടാലും, فلا تبرحوا, അവിടെ തന്നെ നിൽക്കണം, حتى ارسل اليكم, ഞാൻ വിളിച്ചാലല്ലാതെ നിങ്ങളെ വിളിച്ചാലല്ലാതെ നിങ്ങളെ വിളിക്കാൻ ആളെ അയച്ചാലല്ലാതെ നിങ്ങൾ വരരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ ഈ നിർദ്ദേശം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ താക്കീത്, ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നിന്നാണ് ഞാൻ വായിച്ചത്, ഇത് ഉഹദ് യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. യുദ്ധതന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ആ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നീക്കമായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെയ്തത്. എന്നാൽ അത് ആ 50 പേരിൽ ധാരാളം പേർക്ക് അത് പാലിക്കാൻ സാധിച്ചില്ല. അവരുടെ നേതാവ് അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞിട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നമ്മളോട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾ വിജയിച്ചു എന്ന് കണ്ടപ്പോൾ അവർ ഇറങ്ങി വന്നു. യുദ്ധത്തിന്റെ ഗതി അതോടെ മാറുകയാണ്. അതിനു മുമ്പ് എന്താണ് ഉണ്ടായത്? അതിനു മുമ്പ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമാണ് ഉണ്ടായത്. സഹാബിമാർ പറയുന്നത് കാണാം, ഉഹദിൽ മുശ്രിക്കുകൾ കൂടെ കൊണ്ടുവന്ന സ്ത്രീകൾ അവരുടെ കാലിൽ ധരിച്ചിരുന്ന ആഭരണങ്ങൾ കാണുമാറും ആളുകൾ കാണുമാറും വസ്ത്രം ഉയർത്തിപ്പിടിച്ച് ഓടിപ്പോകുന്നത് ഞങ്ങൾ കണ്ടിരുന്നില്ല. അത്രയും പരാജയം അവർക്കുണ്ടായി. കൊണ്ടുവരുന്നൊക്കെ കൊണ്ടുവന്നവരൊക്കെ പിന്തിരിഞ്ഞോടുന്ന രൂപത്തിൽ പരാജയം മുശ്രിക്കുകൾക്ക് ഉണ്ടായി. അത് സഹാബിമാർ പറയാൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം. മുസ്ലിമീങ്ങൾ ആ യുദ്ധാർജിത സ്വത്ത് ശേഖരിക്കുന്നതിനിടയിൽ ഉഹദ് ഈ മലമുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയിരുന്ന ആളുകൾ അവരിൽ പലരും പറഞ്ഞു, കണ്ടോ അവർ ജയിച്ചു, അതുകൊണ്ട് ഇനി ഗനീമത്ത് എടുക്കാൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ താഴേക്കിറങ്ങി. അവരുടെ നേതാവ് അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവർ കേട്ടില്ല. അങ്ങനെ അവർ താഴേക്കിറങ്ങിയപ്പോൾ ഈ അമ്പെയ്ത്തുകാരായിരുന്നു മറുവശത്ത് നിന്ന് വരുന്ന സൈന്യത്തെ അമ്പെയ്തുകൊണ്ട് തടുത്തു നിർത്തിയത്. 50 പേർ അമ്പെയ്യുന്നതും കുറച്ചാളുകൾ, വലിയൊരു സംഘത്തെ കുറച്ചാളുകൾ അമ്പെയ്യുന്നത് എങ്ങനെയുണ്ടാവും? ആ കുറച്ചാളുകൾ നിഷ്പ്രയാസം അത് വകന്നു മാറ്റി അവരെ കൊലപ്പെടുത്താനും അങ്ങോട്ട് കടന്നു ചെല്ലാനും സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അവരിൽ പല ആളുകളും താഴേക്കിറങ്ങിയപ്പോൾ ഈ കുറച്ചാളുകളെ വീണ്ടും കടന്നു വന്ന ആ വഴിയിലൂടെ തിരിഞ്ഞു വന്ന ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം അവർ പരാജയപ്പെടുത്തി, അവരെ കൊന്നുകളഞ്ഞു. എന്നിട്ട് മുസ്ലിമീങ്ങളെ അവരെ ഈ രൂപത്തിൽ ആക്രമിച്ചു. രണ്ടു ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായി. മുസ്ലിമീങ്ങൾ പരസ്പരം കൂടിക്കലർന്നു പോയി. ശത്രു ആരാണ് എന്നതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെത്തിപ്പോയി. അതുകൊണ്ടാണ് ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവ് ഉഹദിൽ മുസ്ലിമീങ്ങളുടെ കയ്യാലാണ് കൊല്ലപ്പെടുന്നത്. മുസ്ലിങ്ങളുടെ കയ്യാൽ ആളെ മനസ്സിലാക്കാതായിപ്പോയി. ആകെ കൂടിക്കലർന്ന് എന്താണ് സംഭവിച്ചത് എന്നറിയാത്ത അവസ്ഥയിൽ എത്തിപ്പോയി. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വലിയ നഷ്ടം ആ യുദ്ധത്തിലുണ്ടായി. ഇൻഷാഅല്ലാഹ് അതിന്റെ വിശദാംശങ്ങളും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല അഅലം സല്ലല്ലാഹു സല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി نبينا محمد وآله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته